നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
വാർത്തകളാൽ സമ്പന്നമായ ഒരാഴ്ചയാണ് കടന്നുപോകുന്നത്. ആശങ്കയുണ്ടാക്കുന്നതും പ്രതീക്ഷ നൽകുന്നതും നിരാശ സമ്മാനിച്ചതുമായ ഒട്ടേറെ വാർത്തകൾ ഈ ആഴ്ച ഉണ്ടായിരുന്നു. ഈ വാർത്തകളുടെ എല്ലാം വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രിയ ശ്രോതാക്കളെ, ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയവാരവുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്. വെറുപ്പുളവാക്കുന്നതും അസുഖകരവും ലജ്ജാകരവുമെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനീസി വിശേഷിപ്പിച്ച ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു പോയ ആഴ്ചയിൽ ഏറ്റവും അധികം നിറഞ്ഞു നിന്നത്. സിഡ്നി ബാങ്ക്സ്ടൗൺ ഹോസ്പിറ്റലിലെ രണ്ട് നഴ്സുമാർ ഇസ്രായേലുകാരായ രോഗികളെ കൊല്ലുമെന്ന് ഒരു വീഡിയോ ചാറ്റിൽ പറയുന്നു. വീഡിയോ പുറത്തുവന്നു, നടപടിയുണ്ടായി. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വാർത്തയുടെ സമ്പൂർണ്ണ കവറേജ് SBS മലയാളം നൽകിയിരുന്നു. പക്ഷേ ആ വാർത്തയുണ്ടാക്കിയ ആശങ്കകളും അലയൊലികളും ഇതുവരെ അടങ്ങിയിട്ടില്ല. വകുപ്പ് തലത്തിലും പോലീസ് തലത്തിലും അന്വേഷണം തുടരുകയാണ്. ഈ വീഡിയോയുടെ പശ്ചാത്തലത്തിൽ ഈ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. ഓസ്ട്രേലിയയുടെ കുടിയേറ്റ നയം അവലോകനം ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ വീഡിയോയിലുള്ള ഒരാൾ അടുത്തിടെ ഓസ്ട്രേലിയൻ പൗരത്വം നേടിയ മുൻ അഫ്ഗാൻ അഭയാർത്ഥിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയൻ മൂല്യങ്ങൾക്ക് വിരുദ്ധമായി ഇത്തരം പരാമർശങ്ങൾ നടത്തിയ ഒരാൾക്ക് എങ്ങനെ പൗരത്വം ലഭിച്ചുവെന്ന് പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടൻ ആവശ്യപ്പെട്ടു.
Big problems in this country when somebody like that can become an Australian citizen. So there needs to be a proper process in place to understand how this individual became an Australian citizen and where the failing in the system originated and how we can make sure it doesn't happen again.
എന്നാൽ ലേബർ ക്യാബിനറ്റ് മന്ത്രി അന്നെ അലി ഈ ആവശ്യം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ജൂതവിദ്വേഷവുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ഇടകലർത്തി പറയുന്നതെന്ന് മന്ത്രി പ്രതികരിച്ചു. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം വീണ്ടും സജീവ ചർച്ചകളിലേക്ക് വരും. ഈ വീഡിയോയിൽ ഉൾപ്പെട്ട നേഴ്സുമാരിൽ ഒരാൾ തന്റെ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിച്ച് ജൂത സമൂഹത്തോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെയാൾ അവരെ ഈ വീഡിയോയിൽ സെറ്റപ്പ് ചെയ്തതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പോലീസ് ഈ വീഡിയോയുടെ എഡിറ്റ് ചെയ്യാത്ത ദൃശ്യങ്ങൾ വീഡിയോ പുറത്തുവിട്ട ഇസ്രായേൽ ഇൻഫ്ലുവൻസറായ മാക്സ് വെയ്ഫറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അന്വേഷണത്തോട് സഹകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇത്തരത്തിലൊരു വീഡിയോ പുറത്തുവന്നത് ജൂത വംശജർക്കിടയിൽ വലിയ ആശങ്കയും പേടിയുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സാമൂഹ്യ ആരോഗ്യ രംഗത്തെ നേതാക്കളെല്ലാം അവരോട് ഈ വിഷയത്തിൽ മാപ്പ് ചോദിക്കുകയും അവർ ഓസ്ട്രേലിയയിൽ സുരക്ഷിതരാണെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. നഴ്സിംഗ് യൂണിയൻസിന്റെ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി മൈക്കിൾ വെയ്റ്റ്സിന്റെ വാക്കുകളിലേക്ക്.
People of the Israeli and Jewish communities that you are safe when you come to New South Wales Health for healthcare. The vast majority of our members stand against racism and bigotry.
ഇനി എടുത്തു പറയേണ്ട മറ്റൊരു വാർത്ത അലുമിനിയത്തിനും സ്റ്റീലിനും അമേരിക്ക പ്രഖ്യാപിച്ച താരിഫുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. 25% താരിഫ് എന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഓസ്ട്രേലിയൻ കയറ്റുമതിയെയും അലുമിനിയ സ്റ്റീൽ വ്യവസായത്തെയും പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ഒരുമിച്ചിട്ടാണ് ഉള്ളത്. പ്രധാനമന്ത്രി ആന്റണി അൽബനീസി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ചു. ട്രംപിന്റെ ആദ്യ പ്രസിഡന്റ് പദവിയിൽ ഓസ്ട്രേലിയയ്ക്ക് നൽകിയതിന് സമാനമായ ഇളവാണ് ഓസ്ട്രേലിയ ഇത്തവണയും പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഉണ്ടായത് ഓസ്ട്രേലിയൻ എയർഫോഴ്സും ചൈനീസ് എയർഫോഴ്സും തമ്മിൽ ആകാശത്ത് വെച്ചുണ്ടായ ചില അസ്വാരസ്യങ്ങളാണ്. ഓസ്ട്രേലിയൻ വിമാനം നിയമം ലംഘിച്ചുവെന്ന ചൈനീസ് ആരോപണങ്ങളെ ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർലസ് തള്ളിക്കളഞ്ഞു.
We are in international airspace, acting in accordance with international law. We understand that there are going to be challenges from air forces, but that can be done in a manner which is safe, but this release of the flares at that proximity was not.
അന്താരാഷ്ട്ര വിഷയങ്ങളിൽ നിന്നും ഓസ്ട്രേലിയക്കാരെ ബാധിക്കുന്ന വാർത്തകളിലേക്ക് തിരിച്ചെത്തിയാൽ ഏറ്റവും പ്രധാനം പലിശ കുറയ്ക്കുമോ ഇല്ലയോ എന്ന ആകാംക്ഷ തന്നെയായിരുന്നു. ഫിക്സഡ് നിരക്കിൽ ചില പ്രധാനപ്പെട്ട ബാങ്കുകൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് അനുകൂലമായിട്ടാണ് പലരും കാണുന്നത്. ഏതായാലും അടുത്തയാഴ്ച നടക്കാൻ പോകുന്ന റിസർവ് ബാങ്ക് യോഗത്തിലേക്കാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഈ വാർത്തയോട് ചേർത്തു പറയാവുന്ന മറ്റൊരു ആശ്വാസകരമായ പ്രധാനപ്പെട്ട വാർത്ത ഉന്നത വിദ്യാഭ്യാസ ലോണുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇനി മുതൽ വിദ്യാഭ്യാസ ലോണുള്ളവർ വീട് വാങ്ങാൻ ലോണിന് അപേക്ഷിക്കുമ്പോൾ അത് ബാധ്യതയായി പരിഗണിക്കില്ല. ഇക്കാര്യത്തിൽ സർക്കാർ അപ്രയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞുവെന്ന് ട്രഷറർ ജിം ചാമേഴ്സ് പറഞ്ഞു. അതായത് വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ടുള്ളവരുടെ സർവീസബിലിറ്റിയെ ഹെക്സ് ലോണുകൾ ബാധിക്കില്ല. ജിം ചാമേഴ്സിന്റെ വാക്കുകളിലേക്ക്.
We're coming at this housing challenge from every responsible angle. We've asked the regulators and the banks to apply a more reasonable lens to loan applications from people with a student debt.
എന്നാൽ ഇത് വെറും പൊളിറ്റിക്കൽ സ്റ്റണ്ട് ആണെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. വിദ്യാർത്ഥികളുടെ ജീവിതം ഇത്രത്തോളം ദുരിതമാക്കിയത് ലേബർ സർക്കാരാണെന്ന് പ്രതിപക്ഷ വക്താവ് മൈക്കിൾ സുക്കർ കുറ്റപ്പെടുത്തി.
This is an 11th hour letter from the treasurer to APRA. Making some very minor changes. We don't think it's going to materially help Australian first home buyers. It's just an action to cover up on the fact that this government has made life harder for potential first home buyers and renters over the last 2.5 years.
ഇലക്ഷൻ പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണവും ഈ ആഴ്ചത്തെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. സംഭാവനകൾ വാങ്ങുന്നതിനും ചിലവഴിക്കുന്നതിനും കടുത്ത നിയന്ത്രണങ്ങളാണ് പുതിയ നിയമം അനുശാസിക്കുന്നത്. സ്വതന്ത്ര അംഗങ്ങൾ ഈ നിയമനിർമ്മാണത്തെ എതിർത്തുവെങ്കിലും ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെ ലേബർ സർക്കാർ നിയമനിർമ്മാണം പൂർത്തീകരിക്കുകയായിരുന്നു. ഗോൾഡൻ വിസ പുനഃസ്ഥാപിക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യവും വാർത്തകളിൽ ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയൻ വ്യവസായ മേഖലയിൽ വൻതുക നിക്ഷേപിക്കുന്നവർക്ക് പെർമനന്റ് റെസിഡൻസ് ലഭ്യമാക്കുന്ന വിസ സ്കീം നിലവിലുണ്ടായിരുന്നു. എന്നാൽ ലേബർ അധികാരത്തിലെത്തിയതിനു ശേഷം ഈ ഗോൾഡൻ വിസ റദ്ദ് ചെയ്യുകയായിരുന്നു. ഇത് പുനഃസ്ഥാപിക്കണമെന്നാണ് പീറ്റർ ഡട്ടൻ ആവശ്യപ്പെടുന്നത്.
I don't think there's anything remarkable in saying that we want to attract high net worth individuals to our country who can bring potentially hundreds and hundreds of millions of dollars to invest in projects, and you can define asset classes, or you can say that you can't invest in this or you can't invest in that, but you can invest in this area. People bringing money to our country and investing has been part of the success that we've got. And one of the things I think we should do in this country, to be honest, is celebrate the success that people have had from working hard and contributing to society, particularly those in small businesses or Chinese or Indian Australians who have come here with nothing and started to work hard and built a fortune or educated their kids.
എന്നാൽ ഓസ്ട്രേലിയൻ ആഭ്യന്തരമന്ത്രി ഈ ആവശ്യം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള പരിഷ്കാരങ്ങളെയും നയങ്ങളെയുമെല്ലാം അട്ടിമറിക്കുന്നതാകും ഈ വിസ പുനഃസ്ഥാപിക്കുക എന്നതാണ് ആഭ്യന്തരമന്ത്രി പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാകണമെങ്കിൽ ഇലക്ഷൻ കഴിയുന്നതുവരെ നമ്മൾ കാത്തിരിക്കണം. കാരണം ലിബറൽ സഖ്യം അവരുടെ കുടിയേറ്റ നയം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ കുടിയേറ്റ നയം പ്രഖ്യാപിക്കൂ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സിഡ്നിയിലെ ട്രെയിൻ സമരമായിരുന്നു. വലിയ ദുരിതമാണ് ഈ ട്രെയിൻ ജീവനക്കാരുടെ സമരം യാത്രക്കാർക്കും സാധാരണക്കാർക്കുമൊക്കെ സമ്മാനിക്കുന്നത്. ശമ്പള വർധനവ് ആവശ്യപ്പെട്ടാണ് അടിക്കടി അവരിങ്ങനെ സമരം പ്രഖ്യാപിക്കുന്നത്. ഈ സമരം കണക്കിലെടുത്ത് ഡ്രൈവർലെസ്, അതായത് ഡ്രൈവർ ഇല്ലാത്ത ട്രെയിനുകൾ വരണമെന്ന ആവശ്യം ജനങ്ങൾക്കിടയിൽ സജീവമാകുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ഇതൊക്കെയായിരുന്നു പോയ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയ വാരം അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ലൈക്ക്, ഷെയർ, കോമെന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.